പ്രിയപ്പെട്ട അച്ഛന്മാർ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ. സുവിശേഷ ഭാഗമായി വായിച്ചു കേട്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് അതിൻ്റെ 24-25 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെൻറ് മാത്യു ചാപ്റ്റർ 7:24-25. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എവരി വൺ ദെൻ ഹൂ ഹേഴ്സ് ദീസ് വേർഡ്സ് ഓഫ് മൈൻ ആൻഡ് ഡസ് ദം വിൽ ബി ലൈക്ക് എ വൈസ് മാൻ ഹു ബിൽറ്റ് ഹിസ് ഹൗസ് ഓൺ ദ റോക്ക് ആൻഡ് ദ റെയിൻ ഫെൽ ആൻഡ് ദ ഫ്ലഡ്സ് കെയിം ആൻഡ് ദ വിൻഡ്സ് ബ്ലൂ ആൻഡ് ബീറ്റ് ഓൺ ദാറ്റ് ഹൗസ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫോൾ ബിക്കോസ് ഇറ്റ് ഹാഡ് ബീൻ ഫൗണ്ടഡ് ഓൺ ദ റോക്ക്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതത്തിനും നിൻ്റെ സന്നിധിയിൽ നിന്നെ ആരാധിപ്പാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങളോട് സംസാരിക്കുന്നത് ശ്രവിപ്പാനായിട്ടൊക്കെ നൽകുന്ന അവസരത്തിനായിട്ടും സ്തോത്രം. ഈ വിശുദ്ധയാലയത്തിൽ നിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ജനത്തെ നീ വാഴ്ത്തണമേ. കർത്താവേ, ഇന്ന് വിദ്യാഭ്യാസ ദിനമായി ഞങ്ങൾ തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് പകർന്നു തരുന്ന അറിവും തിരിച്ചറിവും ജീവിതത്തിൽ സാംശീകരിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിപ്പാൻ ബലഹീനരാകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീടയാക്കണം. ഇന്ന് നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ബലഹീനനാകുന്ന അടിയനിലൂടെ നിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അത് പകർന്നു കൊടുക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിപ്പാനിടയാക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. എഡ്യൂക്കേഷൻ ദാറ്റ് ബേസ്ഡ് ഓൺ ഡിവൈൻ ഗ്രേസ്, ദൈവ കൃപയിൽ അടിസ്ഥാനപ്പെട്ട വിദ്യാഭ്യാസം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് സഭ ധ്യാനിക്കാനായിട്ട് ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസ ദിനം എന്ന് നമ്മളുടെ മുൻപിൽ അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ ഞാനുൾപ്പെടെ ചിന്തിക്കും, ഇത് എന്നെ സംബന്ധിച്ചുള്ളതല്ല, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. ആരാണ് വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ളതാണെന്നാണ് നമ്മുടെ മനസ്സിലാദ്യമേ വരുന്ന ചിന്ത. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്നത്, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, ടിൽ അവർ ഡെത്ത് വി ആർ ഓൾ എ സ്റ്റുഡൻ്റ്. മരണം വരെ നാം ഓരോരുത്തരും വിദ്യാർത്ഥികളാണ്. ഓരോ ദിവസത്തെ അനുഭവങ്ങളും വായിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലെ സത്യങ്ങളും തിരിച്ചറിവുകളും നമ്മളെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് നയിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗങ്ങളെല്ലാം യഥാർത്ഥ ജ്ഞാനം നിത്യമായിട്ടുള്ളത് എന്നും നിലനിൽക്കുന്നത് ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നതാകുന്നു. എല്ലാത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് അതിൻ്റെ ദാതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാല് വേദഭാഗങ്ങളും അതാണ് നമ്മളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ലോകപരമായിട്ടുള്ള ജ്ഞാനം മനുഷ്യന് ആത്യന്തികമായിട്ട് അവൻ്റെ ജീവിതത്തിന് തുണയായിരിക്കുകയില്ല എന്നുള്ളത് വളരെ അടിവരയിട്ട് ഈ നാല് വേദഭാഗങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ ചെറിയ ജീവിതം അർത്ഥപൂർണമായി നയിക്കണമെങ്കിൽ, ഫലകരമായി നയിക്കണമെങ്കിൽ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉയരുന്ന ഋതുഭേദങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ദൈവം തരുന്ന ജ്ഞാനത്തിലൂടെ ആർജിച്ചെടുക്കുന്ന തിരിച്ചറിവുകളും ബോധ്യങ്ങളും മാത്രം ആയിരിക്കും എന്ന് സഭ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ സൊലോമോൻ്റെ സദൃശ്യവാക്യമാണ് നമ്മൾ ഒന്നാം പാഠഭാഗമായിട്ട് വായിച്ചത്. അദ്ദേഹത്തെ പോലെ ഒരു ജ്ഞാനി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിഞ്ഞ സത്യമാണ് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവത്തിലുള്ള വിശ്വാസം, ഈ ദൈവത്തെ അറിയുന്നത്, അവനിലൂടെ ലഭ്യമാകുന്ന ദിവ്യജ്ഞാനം, അത് ആകുന്നു യഥാർത്ഥ ജ്ഞാനമെന്ന്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും ഭാരതീയരാണ്, നമ്മുടെ റൂട്ട് ഭാരതമാണ്. എന്നാലിവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുമുണ്ട്. ഭാരത ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഏതൊന്നിനാൽ ദൈവത്തെ അറിയുന്നുവോ അതാണ് ജ്ഞാനമെന്ന്. ഏതൊരു കാര്യത്തിലൂടെ ദൈവത്തെ അറിയാനായിട്ട് സാധിക്കുന്നു അതാണ് യഥാർത്ഥ ജ്ഞാനം. ദൈവത്തെ അറിയുവാനായിട്ട്, ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ട് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നാം ഓരോരുത്തർക്കും ഇടയാകേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിവിടെ വായിച്ചു കേട്ട ഈ വേദഭാഗം നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ കൺക്ലൂഷനാണ്, എപ്പിലോഗാണ്. അവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്, ഈ എപ്പിലോഗ് അവസാനിക്കുന്നത് എങ്ങനെ? ആകിയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ. അപ്പോൾ ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ ഇതിനു മുമ്പ് ഒരു ലോങ് ഡിസ്കോഴ്സ് നമ്മുടെ കർത്താവ് നടത്തി. അത് ചാപ്റ്റർ 5, 6, 7 അധ്യായങ്ങൾ ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ചില സത്യങ്ങളാണ്. 3 മുതലുള്ള ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്, കാണാം പാഠം അറിയാവുന്നതാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നാരംഭിക്കുന്നത്, പിന്നീട് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനായിട്ട് അത്രേ വന്നത്. പിന്നെ കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. ന്യായപ്രമാണത്തെ വിശദീകരിച്ചതിന് ശേഷം കർത്താവ് അതിന് കർത്താവിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും പഠിപ്പിക്കുകയും നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതിന് ശേഷം ഞാനോ നിങ്ങളോട് പറയുന്നു, അത് നമുക്ക് ആവർത്തിച്ച് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. കൊല ചെയ്യരുത് എന്ന് പറയുന്ന ഞാനോ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ ഒരു വ്യക്തമായ എക്സ്പ്ലനേഷൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉപവാസത്തെക്കുറിച്ചും ആകുല ചിന്തയെ എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ, അതിനുള്ള റെമഡി എന്താണെന്നും ഒക്കെ ഇവിടെ യേശു കർത്താവ് പറയുന്നു. അതിന് ശേഷം അവസാനമായിട്ട് പറയുകയാണ്, ഈ വചനങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, കേൾക്കുന്നത് കൊണ്ട് കാര്യമില്ല, അത് അനുസരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികം ആക്കുന്നവരാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന വ്യത്യസ്തമായ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അർത്ഥപൂർണമായി ജീവിതം നയിപ്പാൻ നമ്മളെ സഹായിക്കുന്നത് എന്ന് യേശു കർത്താവ് ഇവിടെ പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നിർമ്മിതിയെക്കുറിച്ചാണ് പറയുന്നത്, രണ്ട് നിർമ്മിതി. ഒന്ന്, വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബുദ്ധിയില്ലാത്തവൻ മണലിന്മേൽ വീട് പണിയുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് നിർമ്മിതിയും ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം സെയിമാണ്. രണ്ട് നിർമ്മിതിയും, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട വീടും മണൽമേൽ നിർമ്മിച്ച വീടും അതിൻ്റെ ഉടമസ്ഥർക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെയിമാണ്. ആർക്കും കൂടിയും കുറച്ചുമൊന്നും കൊടുത്തില്ല, സെയിമായിരുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, അതിന്മേൽ അലച്ചു, അതിൻ്റെ ശക്തി താങ്ങാൻ കഴിയാഞ്ഞതിനാൽ മണലിന്മേൽ പണിത വീട് നിലം പതിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം വൻമഴ ചൊരിഞ്ഞു, കാറ്റ് അടിച്ചു, അതിൻ്റെ പ്രഹരം ഏറ്റു, ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ പാറയിൽ അടിസ്ഥാനമിട്ട് പണിത വീട് വീഴാതെ നിലനിന്നു. എന്താണ് ഇതിലൂടെ നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്? ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കർത്താവിനെ അനുസരിക്കുവാനും കർത്താവിൻ്റെ വചനത്തിനനുസൃതമായിട്ട് ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് മുതിർന്നവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും മുന്തിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും. എന്നാൽ അവർ ലോകപ്രകാരം നേടുന്ന അവർ എഡ്യൂക്കേഷൻ, അറിവ്, നോളജ് അതവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നീ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന അവനൊരുക്കുന്ന ആ ഒരു ഇറ്റേണിറ്റിയിലേക്ക് നിന്റെ മകൻ മകൾ അല്ലെങ്കിൽ നീ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ തിരുവചനം പഠിപ്പിക്കുന്ന സത്യങ്ങളെ ഗൗരവമായി എടുക്കുവാനായിട്ട് എനിക്കും നമ്മുടെ മക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ വിധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കളെ നിങ്ങളുടെ കടമയാകുന്നു എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സഭ ആ വിധത്തിൽ വളരുവാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ സഭാതലത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൺഡർ സ്കൂൾ പ്രസ്ഥാനമൊക്കെ അതിനുവേണ്ടി രൂപപ്പെട്ടതാണല്ലോ. ഇന്ന് മുതൽ നമ്മുടെ സൺഡർ സ്കൂൾ ആരംഭിച്ചു. വളരെ ക്രമീകൃതമായിട്ട് സമയബന്ധിതമായി സൺഡർ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ ഗുണം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ സൺഡർ സ്കൂളിലൂടെ നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകണം. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ സമയബന്ധിതമായി സൺഡർ സ്കൂളിൽ പറഞ്ഞയച്ച് ദൈവവചനത്തിൽ വേരൂന്നി വളരുവാനായിട്ടുള്ള പ്രോത്സാഹനം നിങ്ങൾ അവർക്ക് നൽകുവാനായിട്ട് സാധിക്കണം. സാധിക്കുകയാണെങ്കിൽ വന്മഴ ചുരിയും നദികൾ പൊങ്ങും, കാറ്റ് അടിക്കും, നമ്മളെ അത് അടിമുടി തകർക്കാനായിട്ട് ശ്രമിക്കും. നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ വേരൂന്നി വളരുന്നവനാകുന്നുവെങ്കിൽ ഈ പ്രതിസന്ധികളുടെ മുൻപാകെ നിനക്ക് പതറേണ്ടതായിട്ട് വരികയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ തിരിച്ചറിവ് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരുങ്ങണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭ ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ഈ കാര്യം ഗൗരവമായി എടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോടുകൂടി ഒരുക്കി സമയബന്ധിതമായി സൺഡർ സ്കൂളിൽ അയക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അധ്യാപകരായിട്ട് ഇന്ന് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുത്ത എൻ്റെ പ്രിയ സഹോദരന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കണം. നിങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അവരുടെ സാധ്യതകളെ കണ്ടെത്തുവാനായിട്ട് ഓരോ അധ്യാപകർക്കും ഇടയാകണം. അവരുടെ ബലഹീനതകളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അവരുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് കൈത്താങ്ങായി തീരുവാനും അവരുടെ സാധ്യതകളെ കണ്ടെത്തി അവർക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനുമായിട്ട് നിങ്ങൾക്ക് ഇടയാകണം. അതിനകത്ത് നിങ്ങൾ അലക്ഷ്യത കാണിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ കാണിക്കുന്ന നീതികേടാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ഇനിയും രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ദേശവുമായി ബന്ധപ്പെട്ടതാ, നിങ്ങൾക്കറിയാവുന്നതാ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാ. തോമസ് അൽവാ എഡിസൺ 200-ൽ പരം പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചവനാ. ഇലക്ട്രിക് ബൾബ് ഉൾപ്പെടെ എന്തെല്ലാം കണ്ടെത്തലുകൾ നടത്തിയവനാ എഡിസൺ. എഡിസനെ സ്കൂളിൽ തൻ്റെ മാതാവ് കൊണ്ട് ആക്കി. ഒരിക്കൽ മാതാവിനെ സ്കൂളിലേക്ക് പ്രധാന അധ്യാപകന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടൊരു ലെറ്റർ എഴുതി അദ്ദേഹത്തിൻ്റെ ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ആ ലെറ്റർ വായിച്ചു, അമ്മ ആകെ തകർന്നു പോയി. എന്നാൽ ആ തകർച്ച മകൻ മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഈ അമ്മ ശ്രദ്ധിച്ചു. ഈ മകൻ്റെ കരം പിടിച്ച് സ്കൂൾ പടി ഇറങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ അമ്മയോടെ ഈ മകൻ ചോദിച്ചു, അമ്മേ എന്താ വിഷയം, എന്താ എഴുത്തിലുള്ളത്? അപ്പോഴാ അമ്മ പറഞ്ഞു, യുവർ ചൈൽഡ് ഈസ് എ ജീനിയസ്. ദിസ് സ്കൂൾ ഈസ് നോട്ട് സഫിഷ്യൻ്റ് ടു ഹിം. നിങ്ങളുടെ മകൻ അതിബുദ്ധിമാനാണ്, അവനൊരു ജീനിയസാണ്, അവൻ ഈ സ്കൂൾ പോരാ, ഈ സ്കൂൾ അവന് അപര്യാപ്തമാണ്. അമ്മ മകനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു, കഴിയാവുന്ന വിധത്തിലെല്ലാം പ്രോത്സാഹനം നൽകി. അടുത്ത് റെയിൽവേ സ്റ്റേഷൻ, വീടിനടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ ബോഗി, ആ ബോഗി എഡിസൺ പരീക്ഷണശാലയാക്കി തീർത്തു. അമ്മ എല്ലാ സപ്പോർട്ടും കൊടുത്തു. അമ്മയുടെ നിയോഗം പൂർത്തീകരിച്ച് അമ്മ കാലയവനിയേക്ക് ഉള്ളിൽ മറഞ്ഞു. അമ്മയുടെ മരണശേഷം അമ്മയുടെ സമ്പാദ്യങ്ങൾ സൂക്ഷിച്ച അലമാര എഡിസൺ തുറന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു പഴയ കടലാസ് കണ്ടു. ആ കടലാസ് തുറന്ന് വായിച്ചപ്പോൾ എഡിസൺ അമ്പരന്നു പോയി. വായിച്ചത് ഇതാണ്, അന്ന് പണ്ട് തൻ്റെ ബാല്യകാലത്തിൽ താൻ പഠിച്ച സ്കൂളിലെ തൻ്റെ ക്ലാസ് ടീച്ചറും പ്രധാന അധ്യാപകനും ഹെഡ്മാസ്റ്ററും അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ്സും കൂടി ചേർന്ന് എഴുതിയ ലെറ്ററാണ്. അതിലെ വാചകം ഇതായിരുന്നു, വി ഡോണ്ട് വാണ്ട് എ ഫുൾ ലൈക്ക് യുവർ ചിൽഡ്രൻ ഇൻ അവർ സ്കൂൾ. അങ്ങനെ എഴുതി തള്ളിയ എഡിസനെ എഡിസനാക്കി തീർത്തത് ഒരമ്മയുടെ തിരിച്ചറിവാണ്. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഞാനതാ പറഞ്ഞത്, എന്താണ് റിയൽ എഡ്യൂക്കേഷൻ, റിയൽ നോളജ് എന്നത്? അമ്മയുടെ തിരിച്ചറിവാണ്. അറിവ് പോരാ, ഇന്ന് അറിവ് ആർജിച്ചെടുക്കുവാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന എനിക്കും നിങ്ങൾക്കും എന്ത് ബുദ്ധിമുട്ടാ, കൈത്തുമ്പിലിൽ എല്ലാമുണ്ട്. എന്നാൽ ഈ അമ്മയെപ്പോലെ തിരിച്ചറിവുള്ളവരായി തീരുവാനായിട്ട്, മക്കൾക്ക് ആ വിധത്തിൽ പ്രോത്സാഹനമായി തീരുവാനായിട്ട്, അവർക്ക് ബാക്ക് സപ്പോർട്ടായി തീരുവാനായിട്ട്, പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കണം, അധ്യാപകരെ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, അത് ഇന്ത്യയെ ബേസ് ചെയ്തുള്ളതാണ്. മഹാരാഷ്ട്രയിൽ മഹർ സമുദായത്തിൽപ്പെട്ട ഒരു താണജാതിയിൽപ്പെട്ട ആളായിരുന്നു ഭീം. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമീണ സ്കൂളിൽ പഠിക്കാനായിട്ട് മാതാപിതാക്കൾ കൊണ്ടാക്കി. ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ജാതിയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ ഒക്കെ അനുഭവിക്കുന്ന വിവേചനം എത്ര വലുതാണ്. ഭീമിന് സ്കൂളിൽ പഠിക്കാനായിട്ട് സ്വൈര്യതയില്ലായിരുന്നു. സവർണ ജാതിയിൽപ്പെട്ടവർ പഠിക്കാനായിട്ട് പോകുമ്പോൾ ഒരു മുറി ചാക്ക് കഷ്ണവും കൊണ്ട് പോകുമായിരുന്നു. ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും ഇതൊക്കെ തന്നെയാണ് പലയിടങ്ങളിലും. അവർണരായിട്ടുള്ള പ്രത്യേകിച്ച് മഹർ ജാതിയിൽപ്പെട്ട ഭീം സ്കൂളിൽ പോകുമ്പോൾ മറ്റ് കുട്ടികൾ ബെഞ്ചിലും അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇരിക്കുവാനായിട്ട് ടാർപെട്ടി, ഹിന്ദിയിൽ പറയും ടാർപെട്ടി, അതായത് ഈ ഇരിക്കാനായിട്ടുള്ള ഈ ചെറിയ ഫോൾഡർ, അതിലിങ്ങനെ നിര നിരത്തിയാണ് ബെഞ്ചില്ലാത്തടത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തുന്നത്. അവിടെ ഇരിക്കാനായിട്ട് ഒന്നീ ബെഞ്ചിലും ഈ താർപ്പെട്ടിയയിലും ഇരിക്കാനായിട്ടുള്ള റൈറ്റ് സവർണ ജാതിയിൽപ്പെട്ടവർക്കാണ്. അല്ലാത്ത നീചജാതിയിൽപ്പെട്ടവർക്ക് വീട്ടിൽ നിന്ന് ചാക്ക് കഷ്ണം കൊണ്ടുപോകണം, എവിടെയെങ്കിലും അവർ പറയുന്നിടത്തിരുന്ന് പഠിപ്പിക്കുന്നതും കേട്ട് വീട്ടിൽ പോകണം. അങ്ങനെ വന്ന ഭീം ഒരിക്കൽ ഭക്ഷണം കഴിക്കാനായിട്ട് അമ്മ കൊടുത്തു വിടുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് വരാന്തയിലെല്ലാവരും ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭീമ ഭക്ഷണം കഴിക്കാനായിട്ട് മറ്റു കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവനെ കാലുകൊണ്ട് തൊഴിച്ച് തെറിപ്പിക്കും. അവൻ്റെ അധ്യാപകനോട് ചെന്ന് സങ്കടം പറഞ്ഞു, ഗുരുജി ഇതാണ് എൻ്റെ അവസ്ഥ. അംബേദ്കർ എന്ന ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ഈ അധ്യാപകൻ പറഞ്ഞു, മോനെ ഇനിയും മുതൽ നീ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട, നീ എൻ്റെ കൂടെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വരണം. എന്നിട്ട് ഈ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഈ അംബേദ്കർ ഭീമിനെ ചേർത്തിരുത്തി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം പങ്കുവെച്ച് ഭീമിനെ പഠിപ്പിച്ചു. ആ ഭീമാണ് പിന്നീട് ദ ആർക്കിടെക്ടർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആളായിട്ട് തീർന്നത്. ഭീം റാവു അംബേദ്കർ തൻ്റെ പ്രിയപ്പെട്ട ഗുരുജിയെ ആദരിക്കുവാനും ജീവനുള്ളിടത്തോളം കാലം എൻ്റെ പേര് നിലനിൽക്കുന്നിടത്തോളം കാലം എന്നെ ഞാനാക്കിയ എൻ്റെ ഗുരുജിയെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചങ്കോട് അവൻ ചേർത്തു. അവൻ്റെ പേരിൻ്റെ കൂടെ അംബേദ്കർ എന്ന പേരും ചേർത്ത് ഭീം റാവു അംബേദ്കർ, ബി ആർ അംബേദ്കർ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയമുള്ള ദൈവമക്കളെ, രണ്ട് അധ്യാപകരെ നമ്മൾ കണ്ടു. ഒന്ന്, യുവർ ചൈൽഡ് ഈസ് എ ഫൂൾ ഫൂളിഷ് ചൈൽഡ്, വി ഡോണ്ട് വാണ്ട് ലൈക്ക് ദിസ് ഫൂളിഷ് ചൈൽഡ് എന്ന് പറഞ്ഞ് ആട്ടിപ്പുറത്താക്കിയ അധ്യാപകൻ ഇവിടെ മറുവശത്ത് ഇന്ന് മുതൽ നീ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച അധ്യാപകൻ. ഒരു അധ്യാപകൻ്റെ നിയോഗമെന്താ? എഡ്യൂക്കേഷൻ, എഡ്യൂക്കെയർ ലാറ്റിൻ വേർഡാ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എഡ്യൂക്കെയർ? ടു ബ്രിങ് ഔട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള സാധ്യതകളെ കണ്ടെത്തി വളർത്തുവാനായിട്ടാണ് മാതാപിതാക്കളെ ദൈവം നമ്മളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, അധ്യാപകരെ ദൈവം നമ്മളുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ട വെളിച്ചം പകരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അവരെ മനസ്സിലാക്കാൻ മാതാപിതാക്കളെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അവരെ മനസ്സിലാക്കാൻ സൺഡേ സ്കൂൾ അധ്യാപകരെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഞാനിവിടെ വന്നതിന് ശേഷം ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എന്നെയാക്കിയത് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ സഭാശുശ്രൂഷയ്ക്ക് എൻ്റെ മാതാപിതാക്കൾ നേർന്നുവെങ്കിലും ആ ഒരു സമർപ്പണത്തെ തിരിച്ചറിഞ്ഞ എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ എനിക്ക് നൽകിയ പ്രോത്സാഹനം. നമുക്ക് സാധിക്കുമോ? നമ്മൾ വിശ്വാസത്തിൻ്റെ തീർത്ഥാടന യാത്രയിൽ 47-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുക. ആരെയെങ്കിലും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുമോ? സാധിക്കണം. അതിനാണ് വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മളിന്ന് ചേർന്ന് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഇവിടെ പറയുന്നത് എന്തുവാ കർത്താവ്? ഇവിടെ പറയുന്നത് വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീടിന്മേൽ അലച്ചു. എന്നാൽ അത് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീടായതിനാൽ അത് തകർന്നുപോയില്ല. നമുക്കും നമ്മുടെ ഭവനങ്ങളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാം, അതിൻ്റെ മേൽ പണിയാം. നമ്മുടെ കുടുംബത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയാം. നമ്മുടെ തലമുറകളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയാം. ആ വിധത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിപ്പാൻ, ആ വിധത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള അർത്ഥപൂർണമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ പകർന്നു കൊടുക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിലൂടെ ഇടയാകട്ടെ. ഇടവകയായി ദൈവം നമ്മളെ അതിനായിട്ടാണ് ആക്കിയിരിക്കുന്നത്. സഭാമക്കൾക്ക് വളരുവാനായിട്ട് ഇടവക തലത്തിൽ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിലും ഗൗരവത്തിലും പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വെറും ലാഘവത്തോടുകൂടെ ഒന്നിനെയും കാണരുത്. സൺഡേ സ്കൂൾ മാത്രമല്ല, ഒരു മേഖലയും നമുക്ക് കാണാനായിട്ട് ഇടയാകരുത്. ആ വിധത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷയും നിയോഗങ്ങളും നമ്മളിലൂടെ ദൈവസന്നിധിയിൽ നൽകി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ടാണ്. ദൈവത്തിൽ വിശ്വസിച്ച് അവൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ടാണ്. അതിൻ്റെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാളെ അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഫെഡറൽ ഹോളിഡേയാണ്. എന്തുവാ? ലേബർ ഡേ. എന്തുവാ തിയോളജി ഓഫ് ലേബർ ഡേ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആദമിനെയും ഹവയെയും ദൈവം സൃഷ്ടിച്ചു, നമ്മുടെ പൂർവ്വ മാതാപിതാക്കളെ. എന്നിട്ട് മനോഹരമായ ഒരു തോട്ടം പണിതു. തോട്ടത്തിൽ യു ടിൽ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് എന്നുള്ള ഓർഡർ ദൈവം കൊടുത്തു. തോട്ടം കാക്കുക, വേല ചെയ്യുക, അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത നിയോഗം. ഞാനിന്ന് പറഞ്ഞ ഈ പ്രഭാഷണത്തെ ഈ ജീവിത നിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. നാളത്തെ ഹോളിഡേ ആ വിധത്തിൽ അനുഗ്രഹകരമായിരിക്കാൻ ദൈവം ഇടയാക്കട്ടെ. അത് തന്നെയല്ല, ഏത് വർക്കിൻ്റെയും ഡിഗ്നിറ്റി മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നവരെയെല്ലാം ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ മിസ്സസ് സാറാമ വർഗീസ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം.